ഷിബു കുര്യൻ എഴുതിയ ലേഖനം സേവകനിൽ നിന്ന് പ്രവാചകനിലേക്കുള്ള വഴി. ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആ ശുശ്രൂഷകനെ കണ്ടപ്പോൾ, ശുശ്രൂഷ കേന്ദ്രത്തിൽ അടുക്കളയിലും മറ്റും ക്ലീനിംഗ് ജോലികൾ യാതൊരു മടിയും കൂടാതെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ നല്ല തീഷ്ണതയോടെ ഉത്സാഹത്തോടെ നിർവഹിക്കുന്നത് കാണാൻ സാധിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം ഇദ്ദേഹത്തെ വചനപ്രഘോഷണത്തിലേക്കും ശുശ്രൂഷാ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങളിലേക്കും കരം പിടിച്ചുയർത്തി. ഇന്ന് ദൈവവചന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അനേക രാജ്യങ്ങളിൽ പോകാനും ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഒക്കെ ഏകോപിപ്പിക്കാനും വലിയ ദൈവശാസ്ത്ര പാണ്ഡിത്യമില്ലാത്ത ഈ സഹോദരനെ ദൈവം എടുത്തുപയോഗിക്കുന്നത് കാണുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ ജോഷുവയെ ഓർമ്മ വരുന്നു. മോശയുടെ സേവകനായ ജോഷുവ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും ന്യൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. ജോഷുവയുടെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത് മോശയുടെ വിശ്വസ്തനായ സേവകനായിട്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ജോഷുവയെ പോലെ ചില ചെറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കും ദൈവം ഭരമേൽപ്പിക്കുക. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ചെറിയ ചുമതലകളെ എത്രമാത്രം വിശ്വസ്തതയോടെയാണ് ആത്മാർത്ഥതയോടെയാണ് നാം ചെയ്യുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. സങ്കീർത്തകൻ പറയുന്നു, കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും. സങ്കീർത്തനങ്ങൾ 139:1-4. നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും ബിസിനസ്സിലുമെല്ലാം പരിശുദ്ധാത്മാവ് ഈ പരിശോധന അനുദിനം അനുനിമിഷം നടത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പരിമിതമായതുകൊണ്ട് നാം പരാജയപ്പെടണമെന്നോ വലിയ സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കണമെന്നോ നിർബന്ധമില്ല. മറിച്ച് എളിമയോടെ വിശ്വസ്തതയോടെ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും ചുമതലകളും നിർവഹിക്കാൻ നാം തയ്യാറായാൽ ദൈവം നമ്മെ തന്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തി കരം പിടിച്ചു ഉയർത്തും. മത്തായി 25:21 യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. തീഷ്ണതയിൽ ജ്വലിച്ചിരുന്ന ജോഷുവ. കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന സമാഗമ കൂടാരത്തെ വിട്ടുപോകാൻ ജോഷുവ തയ്യാറായിരുന്നില്ല എന്നതിൽ നിന്നും ജോഷുവയ്ക്ക് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള തീഷ്ണത വളരെ പ്രകടമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നതും ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭൗതിക നേട്ടങ്ങൾ, രോഗസൗഖ്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ്. എന്നാൽ ഏതെങ്കിലും ഭൗതിക അനുഗ്രഹങ്ങൾക്കപ്പുറം ജോഷുവയെപ്പോലെ തീഷ്ണതയോടെ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളിൽ നിറയാൻ സാധിക്കുക, ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ സാധിക്കുക, ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക. ജോഷുവയെ പോലെ നമുക്കും നിരന്തരമായി ദൈവ തിരുസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയിലൂടെ, ദൈവ ആരാധനയിലൂടെ, ദൈവവചന വായനയിലൂടെ, ഊദാശകളിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ. റോമ 12:11 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. സേവകൻ പ്രവാചകനായി മാറുന്നു. മോശയുടെ വിശ്വസ്തനായ ഭൃത്യനും ദൈവിക കാര്യങ്ങളിൽ തീഷ്ണമതിയും ദൈവിക പദ്ധതികളോട് പൂർണമായി സഹകരിക്കുകയും ചെയ്തിരുന്ന ജോഷുവയിൽ ദൈവം മോശയുടെ പിൻഗാമിയെ കണ്ടെത്തി. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാൻ മോശയുടെ മരണശേഷം ജോഷുവയെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തി. ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രായേൽക്കാരിൽ 600,000 പുരുഷന്മാരുണ്ടായിരുന്നു. എങ്കിലും അവരിൽ നിന്ന് ജോഷുവ എന്ന യുവാവ് മാത്രമാണ് ഇസ്രായേൽ ജനത്തിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന ശുശ്രൂഷ ഒരുപക്ഷെ കൃഷിയായിരിക്കാം, ബിസിനസ്സായിരിക്കാം, ജോലിയായിരിക്കാം, വിദേശ രാജ്യത്തായിരിക്കാം. അതിന്റെ വലിപ്പമോ ചെറുപ്പമോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ സ്ഥാനമാനങ്ങളോ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും നോക്കിയല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അനുഗ്രഹിച്ചുയർത്തുന്നതും. ജോഷുവയെപ്പോലെ വിശ്വസ്തതയോടെ തീഷ്ണതയോടെ ദൈവിക പദ്ധതികളോട് ചേർന്ന് നമുക്കും പ്രയത്നിക്കാം. ഞാൻ ഇന്ന് എന്താണ്, ആരാണ് എന്നുള്ളത് അപ്രസക്തമാണ്. നാളെ ദൈവം തന്റെ കൃപകളാൽ എന്നെ എന്താക്കി തീർക്കും, ആരാക്കി തീർക്കും എന്നുള്ളതാണ് പ്രധാനം. ഈശോയോടൊപ്പം കണ്ണുകൾ ഉയർത്തി നോക്കാം, അനുഗ്രഹം പ്രാപിക്കാം.